ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെത്തി. ഗുവാഹത്തിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. RRTS പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകിയ വിവരമറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയച്ചു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ ബഹുനില പാർക്കിംഗ് സമുച്ചയം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലേക്ക്. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ അന്വേഷണ സംഘം ശേഖരിച്ച പുതിയ സാമ്പിളുകൾ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. ISL ഫുട്ബോൾ 12-ാം സീസണ് ഇന്ന് തുടക്കം. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ അയർലൻഡ് ഒമാൻ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെത്തി. ദിബ്രുഗഡ് ജില്ലയിലെ മൊറാൻ ബൈപ്പാസിൽ സജ്ജമാക്കിയ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിൽ യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ പ്രദർശനം അദ്ദേഹം വീക്ഷിച്ചു. അടിയന്തരഘട്ടങ്ങളിൽ സൈനിക സിവിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിനായി വ്യോമസേനയുമായി ഏകോപിപ്പിച്ച് നിർമ്മിച്ച വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ കേന്ദ്രമാണിത്. ഉച്ചയ്ക്ക് ശേഷം ഗുവാഹത്തിയിൽ 5,450 കോടി രൂപയിലധികം ചെലവ് വരുന്ന വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. 2019 പുൽവാമ ഭീകരാക്രമണത്തിൽ ജീവൻ ത്യജിച്ച ധീര ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി തുടങ്ങിയവർ. ശക്തവും സുരക്ഷിതവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ സൈനികരുടെ ത്യാഗം ഓരോ പൌരനും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. സൈനികരുടെ ആത്മസമർപ്പണവും ദൃഢനിശ്ചയവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്കൊരുങ്ങി ന്യൂഡൽഹി. ഈ മാസം 16 മുതൽ 20 വരെയാണ് ഉച്ചകോടി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകെ തുടങ്ങി നിരവധി ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നിർമ്മിത ബുദ്ധി മേഖലയിലെ സഹകരണം ലക്ഷ്യമിട്ട് ജനങ്ങൾ, ഭൂമി, വികസനം എന്നീ മൂന്ന് പ്രമേയങ്ങളിലൂന്നിയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിന്റെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകിയ വിവരമറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടറിന് കത്തയച്ചു. 2025 സെപ്റ്റംബറിൽ കൊച്ചിയിൽ നടന്ന അർബൻ കോൺക്ലേവിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിലവിലെ റോഡ് അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഉയർന്ന നിലവാരമുള്ള പൊതുഗതാഗത സംവിധാനം കേരളത്തിന് ആവശ്യമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതിയുടെ സാങ്കേതികവും സാമ്പത്തികവുമായ പ്രായോഗികത പഠിക്കുന്നതിനായി നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സഹായം സർക്കാർ തേടിയിട്ടുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വൈകുന്നേരം നിർവ്വഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 30 കോടിയോളം രൂപ ചെലവഴിച്ച് 5 നിലകളിലായി നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ 200-ലധികം ഇരുചക്രവാഹനങ്ങളും 130-ലധികം നാലുചക്രവാഹനങ്ങളും പാർക്ക് ചെയ്യാൻ സൌകര്യമുണ്ട്. പാലക്കാട് ജില്ലയിൽ സഹകരണ സംഘങ്ങൾ മുഖേനയുള്ള നെല്ലെടുപ്പ് ഇന്ന് ആരംഭിക്കും. സപ്ലൈകോയുമായി കരാറിലേർപ്പെട്ട മില്ലുകളായിരിക്കും സഹകരണ സംഘങ്ങൾക്ക് വേണ്ടി നെല്ലെടുക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് നെല്ലെടുക്കുക. സഹകരണ സംഘങ്ങൾക്ക് വേണ്ടി നെല്ലെടുക്കാൻ സപ്ലൈകോ മില്ലുകൾക്ക് പാടശേഖരങ്ങൾ അനുവദിച്ചു നൽകും. സപ്ലൈകോയിൽ രജിസ്റ്റർ ചെയ്ത കർഷകരിൽ നിന്ന് മാത്രമായിരിക്കും നെല്ലെടുക്കുക. ഇതിന്റെ സംഭരണ രസീത് ഹാജരാക്കുന്ന മുറയ്ക്ക് അതത് സഹകരണ സംഘങ്ങൾ അപ്പോൾ നെല്ലിന്റെ വില നൽകുകയും ചെയ്യും. ഇതുമൂലം സംഭരണ വില ലഭിക്കാനുള്ള കർഷകരുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് 2-ാം വിള നെല്ലെടുപ്പിനായി 37 മില്ലുകളാണ് സപ്ലൈകോയുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്.
ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച വാർത്തകൾ സത്യവിരുദ്ധമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസ്താവനയിൽ അറിയിച്ചു. ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2025 സെപ്റ്റംബർ 20-നാണ് പമ്പയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചു എന്നതും നന്ദഗോവിന്ദം ഭജൻ സംഘത്തിന് തുക നൽകിയെന്നതും വ്യാജ പ്രചാരണമാണെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ശബരിമല സ്വർണ്ണാപഹരണ കേസുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് അന്വേഷണ സംഘം ശേഖരിച്ച സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തിങ്കളാഴ്ച കൊല്ലം കോടതിയിൽ ഹാജരാക്കും. ദ്വാരപാലക ശില്പത്തിന്റെ മുറിച്ചുമാറ്റിയ ഭാഗങ്ങളിലെ വിടവ്
ഡീലർ എന്ത് ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുമെന്നും തന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലേക്ക്. 122 നിയോജക മണ്ഡലങ്ങളിൽ ഇതിനോടകം ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ അറിയിച്ചു. ഹിയറിംഗ് അവശേഷിക്കുന്ന 16 മണ്ഡലങ്ങളിൽ ഉടൻ തന്നെ നടപടികൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ആവേശമായി ഇടുക്കി ആർച്ച് ഡാം പ്രതലത്തിൽ സജ്ജീകരിച്ച ലേസർ ഷോ. ലോക പ്രശസ്തമായ ആർച്ച് ഡാമിനെ കൂറ്റൻ സ്ക്രീനാക്കി മാറ്റി രാത്രികാലങ്ങളിൽ ലേസർ ഷോ സംഘടിപ്പിക്കുന്നതാണ് പദ്ധതി. വിദേശ സഞ്ചാരികളെ അടക്കം ആകർഷിക്കാനും ജില്ലയിലെ ഹൈഡൽ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ആർച്ച് ഡാം എന്ന ഖ്യാതിയുള്ള ഇടുക്കി ഡാമിനെ ഒരു നവ്യമായ വിനോദസഞ്ചാര അനുഭവമാക്കി മാറ്റുകയാണ് ലേസർ ഷോയിലൂടെ ലക്ഷ്യമിടുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയും ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പകൽ സമയത്ത് പ്രകൃതി ഭംഗിക്ക് പുറമെ രാത്രിയിൽ ഡാം പ്രതലത്തിൽ തെളിയുന്ന വെളിച്ചവിസ്മയം സഞ്ചാരികൾക്ക് വേറിട്ടൊരു ദൃശ്യാനുഭവമാകും. വിനോദത്തിനൊപ്പം ഇടുക്കി ഡാമിന്റെ ചരിത്രവും പ്രാധാന്യവും വിഷ്വൽ മീഡിയത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കൂടുതൽ സഞ്ചാരികൾ എത്തുന്നതോടെ ഹോംസ്റ്റേകൾ, ഹോട്ടലുകൾ, ടാക്സി സർവീസുകൾ തുടങ്ങിയ മേഖലകളിൽ വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും.
മലപ്പുറം ജില്ലയിൽ 20.55 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ 19 കോടിയുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്ക്, കോട്ടക്കുന്നിൽ സജ്ജമാക്കിയ 1 കോടിയുടെ ഫുഡ് സ്ട്രീറ്റ്, ഇരിങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 55.5 ലക്ഷം രൂപയുടെ കുറ്റിത്തറമേൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം എന്നിവയാണ് നടക്കുക. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പള്ളിപ്പാന ചടങ്ങിനോടനുബന്ധിച്ച് ഭക്തജനത്തിരക്ക്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
12 വർഷത്തിലൊരിക്കലാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പള്ളിപ്പാന ചടങ്ങ് നടത്തുന്നത്. ദർശന പ്രാധാന്യമേറിയ കാളികൂടം തുള്ളലും കാലൻ പുറപ്പാടുമാണ് ഇന്ന് നടക്കുന്നത്. കളിത്തട്ട് മാതൃകയിൽ 6 കാളികൂടങ്ങൾ നിർമ്മിച്ച് അലങ്കരിച്ചാണ് ചടങ്ങ് നടത്തുന്നത്. പാനപിടുത്തം ചടങ്ങും ഇന്ന് നടക്കും. ഇതിനായി 4 ദിക്കുകളിൽ നിന്നും മണ്ണ് ശേഖരിച്ച് യജ്ഞശാലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വലിയ ഭക്തജന തിരക്കാണ് ഇപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്.
ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ അയർലൻഡ് ഒമാൻ മത്സരം പുരോഗമിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്യുന്ന അയർലൻഡ് 17 ഓവറിൽ 5 വിക്കറ്റിന് 167 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഒമാൻ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്നത്തെ മറ്റ് മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡിനെയും ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്കയെയും നേരിടും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 12-ാം സീസണ് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാനെ നേരിടും. വൈകിട്ട് 5-നാണ് മത്സരം. ഇന്നത്തെ 2-ാം മത്സരത്തിൽ FC ഗോവ ഇന്റർകാശി FC നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം. സ്വർണവിലയിൽ വർധന. പവന് ഇന്ന് 1920 രൂപ വർദ്ധിച്ച് 1,15,680 രൂപയായി. ഗ്രാമിന് 240 രൂപ വർദ്ധിച്ച് 14,460 രൂപയായി. ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ നാളെയും മറ്റന്നാളും പ്രത്യേക സർവീസ് നടത്തും. ശിവരാത്രി ദിനമായ നാളെ തൃപ്പൂണിത്തുറ ടെർമിനലിൽ നിന്ന് രാത്രി 11:30 വരെ സർവീസ് ഉണ്ടാകും. തിങ്കളാഴ്ച ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ 4 മണിക്ക് സർവീസ് ആരംഭിക്കും. രാവിലെ 6 മണി വരെ 30 മിനിറ്റ് ഇടവേളയിൽ സർവീസ് ഉണ്ടായിരിക്കും. പ്രസിദ്ധമായ 114-ാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് വിദ്യാധിരാജ നഗറിൽ നാളെ തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 3:45 തിരുനാവായ മഹാമാഘ മഹോത്സവ പരമാചാര്യൻ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഉദ്ഘാടനം നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെത്തി. ഗുവാഹത്തിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. RRTS പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭാ തത്വത്തിൽ അംഗീകാരം നൽകിയ വിവരമറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയച്ചു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ ബഹുനില പാർക്കിംഗ് സമുച്ചയം കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലേക്ക്. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ അന്വേഷണ സംഘം ശേഖരിച്ച പുതിയ സാമ്പിളുകൾ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. ISL ഫുട്ബോൾ 12-ാം സീസണ് ഇന്ന് തുടക്കം. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ അയർലൻഡ് ഒമാൻ മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.